ആത്മാവിനെ തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം.
ഉച്ചവരെയുള്ള പണി ഒരുക്കിയിട്ട് സഹോദരി ഭക്ഷണമൊക്കെ കഴിഞ്ഞ ഒരുപാട് പുസ്തകം യേശുക്രിസ്തു വെളിപാടിനെ കണ്ട് സംഭവിക്കാനുള്ള ദാസന്മാരെ കാണിക്കുന്നത് ദൈവം അറിഞ്ഞു കൊടുത്തു. അവർ തന്റെ ദൂതൻ മുഖാന്തരം വെച്ച ദാസനായ യോഹന്നാനെ പ്രവേശിപ്പിച്ചു. യോഹന്നാൻ ദൈവത്തിനും യേശുക്രിസ്തുവിന്റെ സാക്ഷിയുമായി കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാൻ ആസ്യയിലെ ഏഴ് സഭകളിലും എഴുതുന്നത് ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവരുമായ വിശ്വസ്ത സാക്ഷി മരിച്ചവരുടെ ആദിജാതി ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായി യേശുക്രിസ്തു നിന്നു. അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള ഏഴ് ആത്മാക്കളുടെ മക്കൾ നിന്നു. നിങ്ങൾക്ക് ജോയും സമാധാനം ഉണ്ടാകട്ടെ. ഇവിടുത്തെ മഹാസാഹിത്യങ്ങൾ വായിക്കുമ്പോൾ ഇവൻ ഉറക്കം വരില്ല എന്ന് ഈ പുസ്തകം തുടക്കുമ്പോൾ എന്തുകൊണ്ട് ഉറക്കം വരുന്നു? ഇനി കാര്യമില്ല. സങ്കീർത്തനപ്പോഴും ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ സ്തോത്രം, ഒരു ഭക്തന്റെ ജീവിതത്തെ കുറിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ വ്യാപകൻ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ ഇത് സന്തോഷിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ധ്യാനിക്കാൻ കഴിയുള്ളൂ. ഞാൻ പറയട്ടെ, ലോകത്തിലെ മറ്റെന്തിനേക്കാളും എനിക്ക് എന്റെ ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയാൻ പ്രാഗല്ഭ്യമുള്ള എത്ര പ്രിയപ്പെട്ടോ. ഞാൻ പറയുന്നത്, ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്നും ദൂത് പ്രാപിക്കുന്നത് കൊണ്ട് അകം തിളയ്ക്കുന്ന മലയാള ഭാഷയിൽ പറഞ്ഞ അമരാനന്ദം അനുഭവിച്ചറിയുന്ന ഒരു ഭക്തൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല സർവശക്തന്റെ ശക്തി നിന്റെ ഉള്ളിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവൻ പ്രാപിച്ച ദൈവമൊക്കെ തിരിച്ചറിയണം ഈ വചനത്തോട് കത്തുന്ന ഒരു മാനസികാവസ്ഥ. അത് കഴിയണമെങ്കിൽ ഇതിൽ സന്തോഷിക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാകണം. എന്തുകൊണ്ട് പലർക്കും കണ്ണുകൾക്ക് കണ്ണോടകത്ത് ഉറക്കം കൂടി വരുന്നു? എന്തുകൊണ്ട് പലർക്കും ഈ വചനത്തിന് സന്തോഷിക്കാൻ കഴിയുന്നില്ല? ഈ വചനം നിങ്ങൾക്ക് എന്താണോ അതനുസരിച്ചേ നിങ്ങൾക്ക് ഇതിൽ സന്തോഷിക്കാൻ കഴിയും. ഒരു 20 വർഷങ്ങൾക്ക് പുറകെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലേക്ക് വിമാനം കഴിച്ച് ഭർത്താവ് പോകുന്ന സാഹചര്യത്തിൽ ഭാര്യ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്കാണ്. പണ്ടത്തെ കുടുംബജീവിതത്തെ കുറിച്ച് തന്നെ പറയുന്നത് മൂന്നാമത്തെ ഭാര്യയാണ് നാലാമത്തെ ഭർത്താവായി വഴിതെറ്റിയ ബന്ധവുമല്ല, പണ്ടത്തെ നന്നായി തുടങ്ങുന്നത് സ്തോത്രം. ആ നിലയിൽ ഭർത്താവ് അമേരിക്ക, ഭാര്യ നാട്ടിൽ, ഒരു കുഞ്ഞിൻ പുറത്താണ് വീട്. ആ സഹോദരി കുറ്റമടിച്ചൊക്കെ രാവിലെ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറ്റൻ കയറി മുസ്ലിമാൻ ഒരുപാട് പെരുത്തുമായി കയറിയിരിക്കും. കയറി വന്ന സമയത്ത് ഈ സഹോദരിയുടെ നോട്ടം ഏറെയില്ലെന്ന് വരെ കൊണ്ടുവന്നു. എന്തായാലും കേട്ടില്ല, കയ്യിട്ട് എടുത്ത കൂട്ടത്തിൽ ഭർത്താവിന്റെ കത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഈ കത്ത് വന്നു വാങ്ങിച്ച് മുറ്റത്തെ ഒരു കല്ലേ തുടങ്ങിയിരുന്നു. ഭാവന കാണുക, ഇതിനിടയ്ക്ക് കയറ്റന്റെ കയറി കടച്ചു വന്ന പോസ്റ്റ്മാൻ ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോൾ പക്ഷേ വെള്ളമെടുത്തോട് എന്ന് അകത്തോട്ട് ആരോടെ പറഞ്ഞിട്ട് അമ്മാമ്മ വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങി ഈ വായനയ്ക്കിടയിൽ വാസ്തവത്തിൽ ആ ഭൂമി അത്ര അത് ഒളിഞ്ഞ് വായിച്ചു നോക്കാൻ എനിക്ക് നിൽക്കട്ടെ, നടക്കുന്ന കാര്യമില്ല. ഉദാഹരണം പറയാം, എന്താ എഴുതിയിരിക്കുന്നത്? വീടിന്റെ പുറകിലത്തെ കഴിഞ്ഞ മഴയ്ക്ക് പിന്നെ കയ്യാലെ എത്തുന്ന കാര്യം, പിള്ളേരുടെ സ്കൂളിലെ ഫീസ് കൊടുക്കുന്ന കാര്യം, അങ്ങനെ പ്രായോഗികമായ സാമ്പത്തിക ആവശ്യങ്ങളെ കുറിച്ചെല്ലാം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എന്തായാലും ഒന്നുമില്ല, എനിക്കിത് വായിച്ചിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ആ സഹോദരി ഒന്ന് വായിച്ചു, രണ്ടാമത് ഒന്നുകൂടെ വായിച്ചു, തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഒന്നുകൂടെ വായിച്ചു, ഇതിനിടയ്ക്ക് പോസ്റ്റ്മോൺ പോയതുപോലെ പറഞ്ഞില്ല, പിന്നെ ഒന്നുകൂടെ വായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വായിച്ചാൽ കണ്ണിൽ ധാരാളം വിലയെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഈ കത്തൊന്നുമില്ല എന്നാൽ ഇവർക്ക് ഈ കത്തിൽ എന്തായി ആനന്ദം, ആനന്ദത്തിന് കാരണം എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികളിൽ ചിന്തിക്കുന്നത്. ഇന്ന് പകരം ഈ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നീ നിന്റെ നാഥന്റെ ആത്മലേഖനമായി ഇത് കാണണം. ഇത് നിന്നോട് ദൈവത്തിന്റെ അനുഭവമായി കേൾക്കണം. ഒരു പുൽപിറ്റിൽ നിന്ന് മുഴങ്ങുന്ന ദൈവശബ്ദത്തെക്കാൾ ഉൾപ്പടപ്പിലെ തീക്കിടത്ത് നിന്ന് മുഴങ്ങുന്ന ദൈവശബ്ദം പോലെ കാലിലെ ചെരിപ്പൂരിയിട്ടിട്ട് ദൈവാലോചനയ്ക്ക് കാത് കൊടുക്കാൻ ഒരാളെ രാവിലെ ദൈവസന്നിധിയിലുണ്ടെങ്കിൽ നിന്നോട് ഇടപെടുവാൻ കഴിവുള്ള ദൈവശബ്ദം ഈ യോഗത്തിൽ മുഴങ്ങുകയാണ് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഇത് കേവലം സന്തോഷിക്കാനുള്ള പുസ്തകമല്ല, ഇത് നിന്നോട് ദൈവത്തിന്റെ ആലോചന മുഴങ്ങുന്ന ഗ്രന്ഥമാണ്. നമുക്കറിയാം കൊലോസ്യ ലേഖനം തികച്ചും വിഭിന്നമായ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. കാലിക പ്രസക്തിയുള്ള നിരവധി ദുരുപദേശങ്ങൾ ഒരുപോലെ അണപൊട്ടി ഒഴിയുകയാണ് കൊലോസ്യ സഭയിലേക്ക്. ആ പ്രത്യേക സാഹചര്യത്തിൽ തന്നെ മുന്നിലിരിക്കുന്ന സമൂഹത്തെ കുറിച്ചുള്ള പൗലോസിന്റെ ആത്മഭാരം പൗലോസ് തന്റെ തൂലിയ ചിത്രത്തിൽ വ്യക്തമാക്കുകയാണ്. എന്താണ് പൗലോസ് എഴുതുന്നത്? എന്നെ കുറിച്ച് എനിക്ക് നിന്റെ തന്റെ ജനത്തെ കുറിച്ചുള്ള ഉദ്ദേശം എന്നറിയാമോ? ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സദസ്സിലെ ഓരോ വ്യക്തികളിലും ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കത്തക്ക വിധം ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക എന്ന ദൗത്യമാണ് എന്നെ ദൈവം ഫലിപ്പിച്ചിരിക്കുന്നത്. 30 ദ്വീപുകളിലും 39 പട്ടണങ്ങളിലും അടിച്ചുയർന്ന ഒരു കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ ശക്തി ഉയർത്തി നിരവധി സഭകൾ നട്ടു നനച്ച അനുഗ്രഹീതനായ കത്തുദാസൻ വെട്ടിപ്പിടിച്ച സഭകളെയെല്ലാം സൊസൈറ്റി ആക്ടിൻ പ്രകാരം ഒരു സംഘടനയുടെ തലക്കെട്ടിന്റെ കീഴിൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റായി അതിലൂടെ ഒരു അധികാര കസേരകളിൽ നടത്തി ഉന്നതനാകാൻ ആഗ്രഹിച്ചില്ല. എന്റെ മുന്നിലിരിക്കുന്ന സദസ്സിനെ കൊണ്ട് ലൗകിക രാഷ്ട്രീയം കളിക്കുകയല്ല എന്റെ ലക്ഷ്യം. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിത്യതയിൽ നാഥന്റെ മുമ്പിൽ കറവില്ല തീർത്തു നിർത്തുക. ആ വലിയ ദൗത്യം എന്നെ ദൈവമേൽപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ ഒരു പൂർണ്ണതയിലേക്ക് വളരുക. പാപരഹിത പൂർണ്ണത എന്ന ദുരുപദേശമല്ല, നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ പൂർണ്ണതയിലേക്ക് വളർത്താൻ ദൈവം ക്ഷണിക്കും. അതിൽ ഒന്നാം ഭാഗം ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ അവന്റെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അതിൽ പ്രാർത്ഥനയെ കേന്ദ്രീകരിച്ച് ഇന്നലെ ഞാൻ ചില വസ്തുക്കൾ ഓർമ്മിക്കുകയുണ്ടായി. ഒരു കാര്യം ഓർക്കുക, ഒരു ഭക്തന്റെ ജീവിതത്തിലെ ആത്മീയ പൂർണ്ണതയിലേക്ക് ഒരാത്മീയമായ ദാഹം അടങ്ങാത്ത നിലയിലുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതം കത്തിച്ചൊഴിക്കാതിരിക്കുകയില്ല. നിന്റെ പ്രാർത്ഥനാ ജീവിതം മൗനമായിരിക്കുന്നതിന്റെ കാരണം നീ അപകടകരമായ രോഗാവസ്ഥയായതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന സഹോദര, പരിശുദ്ധാത്മാവിന് പകൽ നിന്നോട് തോളിൽ തട്ടി ദൂത് പറയുന്നു, നിന്റെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം മടക്കിയെടുക്കുന്ന ദിവസമായി കോൺഫറൻസിന്റെ ദിവസങ്ങൾ തീരട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ദൈവിക പൂർണ്ണതയിലേക്ക് ഉയരാൻ ദൈവാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. പ്രാർത്ഥിച്ച പ്രാർത്ഥന ശൈലി പലപ്പെടുവാണ്. അതേ വലിയ പ്രാർത്ഥിച്ചു ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും തീർന്നതില്ല. 119 നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രിയിൽ എഴുന്നേക്കും. അപ്പൊ എവിടെ പ്രാർത്ഥിക്കുമായിരുന്നു ദാവീദ്? രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന അതിനോടൊന്നും തീർക്കുകയില്ല. അർദ്ധരാത്രി ആവത്തിങ്കൽ ദൈവസന്നിധി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം സന്ധ്യാസമയത്ത് അയാൾ മെത്രയിൽ നിന്നും എഴുന്നേറ്റു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? രാവിലെ പ്രാർത്ഥിച്ച, ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ച, വൈകിട്ട് പ്രാർത്ഥിച്ച, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച ഈ ഭക്തൻ ഇപ്പോൾ സന്ധ്യ വരെ ഉറക്കമായി. കാര്യം എന്താണെന്നറിയാമോ? പണ്ട് പ്രാർത്ഥന ഉയർത്തിയ പശ്ചാത്തലം എന്ന് പറയുന്നത് കിടപ്പ മാളത്തിലായിരുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ ആലസ്യം കൊണ്ടുവരാൻ കാരണം മാളികയിലായ കിടപ്പ്. അമേരിക്കയിൽ പാർക്കുന്നതിന്റെ വാത്സല്യ സഹോദരങ്ങളോട് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ മാളത്തിൽ പാർക്കുന്ന കാലത്ത് നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ മാളികയിൽ പാർക്കുമ്പോൾ നിന്നില്ലെങ്കിൽ ഗുരുതരമായ അപകടം സംഭവിക്കും. അതിന്റെ പരിമിത ഫലം ദുരന്തമായി. ദൈവത്തിന്റെ സ്തോത്രം. അതെ, പ്രാർത്ഥനയുടെ പൂർണ്ണതയിലേക്ക് ദൈവം ക്ഷണിക്കുന്നു. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവാത്മാവ് നമ്മെ ക്ഷണിക്കുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ എന്റെ വാക്കുകൾ ഞാൻ സംഭവിക്കാം. നിങ്ങൾ എന്നോടുകൂടെ ശ്രദ്ധിക്കുക, ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ലോകത്ത് ആർക്കുള്ളതിനേക്കാൾ നമ്മെ കുറിച്ച് പദ്ധതിയുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്ന എത്ര സഹോദരങ്ങളിവിടെയുണ്ട്. എന്റെ അപ്പനുള്ളതിനേക്കാൾ, എന്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ, എന്റെ അടുത്ത രക്തബന്ധങ്ങൾക്കുള്ളതിനേക്കാൾ എന്നെ കുറിച്ച് ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമയുടെ ഇന്ന് പകൽ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തി നോക്കുക. മറ്റാർക്കുള്ളതിനേക്കാൾ നിന്നെ കുറിച്ച് ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്. സഹോദരന്മാർ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എല്ലാ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ പണികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാമിൻ പേരില്ല. നീ മുൻപും പിന്തും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം അത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒഴിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചെറുത് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൻ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചവരെ വിട്ടും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലെ നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. അടുത്ത എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. സഹോദരങ്ങളെ, നെയ്ത്തുകാരൻ പൊട്ടമടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ, എന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ, എന്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ, എന്റെ അമ്മയുടെ ഗർഭാശയത്തിൽ ഒരു മൈക്രോസ്കോപ്പിന് പോലും കാണാതെ അതിൽ പൊട്ടായി ഞാൻ പറ്റി പിടിച്ചു വളരുമ്പോൾ എന്റെ ജന്മത്തിന്റെ ഭൂമി ചലിച്ചത് അമ്മയുടെ ധ്വജത്തിന്റെ കരമാണ്. അടുത്ത പ്രയോഗം ഇവിടെയിരിക്കുന്ന ദൈവങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിയമിക്കപ്പെട്ട ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഈ വായെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര യുവാക്കളുണ്ട്? ഇതിന് ആമേൻ പറയാൻ എത്ര പ്രിയപ്പെട്ടവരുടെ നാളുകൾ ഇവിടെ ഉയരും. സ്തോത്രം. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ, അതേ കുഞ്ഞെ, നിന്റെ അമ്മ നിന്നെ അറിയുന്നതിന് മുൻപ്, നിന്റെ അപ്പൻ നിന്റെ പേര് വിളിക്കുന്നതിന് മുൻപ്, നീ കോളേജിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുൻപ്, നീ സ്കൂളിന്റെ പടിവാതിക്കൽ കാണുന്നതിന് മുൻപ്,
ക്രമാതീതമായി ഇരുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എത്ര
ഭൂമിയിലെ ഐസ് ഇതാഭിവേഗം അവസാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ആയുസിന്റെ സമാപനത്തിൽ നിന്നുകൊണ്ട് എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ച പദ്ധതി ഞാൻ നിവർത്തിച്ചു എന്ന് പറഞ്ഞു പ്രാഗഢ്യമുള്ള ഒരു ഭക്തൻ നിനക്കുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യം മറ്റാരുമില്ല. ആത്മനിർഭ പ്രാപിച്ച പ്രിയ സഹോദര, പട്ടും ധൂമവസ്ത്രവും ധരിച്ച് സുഖിച്ച് മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ വെകുതിര ബംഗാളുകളിലും അപ്പുഡേറ്റ് മോഡൽ കാറുകളിലും കാര്യങ്ങളിലും കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി പിണയ്ക്കുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അനിഷ്ടൻ മറ്റാരുമില്ലെന്നും ഇവിടെ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കല്ലിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും കയറി കടക്കാൻ വീടില്ലെങ്കിലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന ഉറക്കറ എന്റെ മരണയറയായി മാറിയ കാരണം കുളിക്കുമ്പോൾ ഞാൻ അവിടെ കാണുന്ന അകത്ത് ബോധ്യമുള്ള ദൈവത്തിന് ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യം മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ എന്റെ കണ്ണുകൾ ഉയർത്തിയിട്ട് പറയണം കർത്താവേ, എന്റെ കൊച്ചായതുകൊണ്ട് എനിക്ക് നിന്റെ ഹിതം പൂർത്തിയാണ്. എനിക്ക് മാത്രമല്ല അവരെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ അകത്ത് വയ്ക്കുന്ന വാക്കുകൾ ആത്മസംതൃപ്തിയുടെ വാക്കുകളാണ്. ഞാൻ പദപ്രയോഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കണ്ണുയർത്തി ശ്രദ്ധിക്കുക. എന്റെ സഹോദരങ്ങൾ എന്നോടൊപ്പം പറഞ്ഞു, പൗലോസ് എന്ന് കുളിക്കുന്ന വേളയിൽ പൗലോസ് അടുത്തായിട്ട് മകനെ തിമൊഥെയൊസേ ശീതകാലത്തിന് മുൻപേ വരുമാൻ ഉത്സാഹിക്കുക. നീ പോയപ്പോൾ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോയുക. ദൈവത്തിന് സ്തോത്രം പൗലോസേ, നിനക്ക് പുതയ്ക്കാൻ പുതപ്പില്ലേ പൗലോസേ? നിങ്ങൾ ഓർക്കണം, ആയിരക്കണക്കിന് സഭകൾക്ക് നടുവിൽ ശക്തമായി സുവിശേഷത്തിന്റെ ശബ്ദമായി മാറിയ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച് കർത്തദാസൻ ജന്മങ്ങളുടെ പശ്ചാത്തലം ചരിത്രം രേഖകൾ ശരിയെങ്കിൽ $65 കോടി നിറയിൽ പിറന്നവനാണ് ഇദ്ദേഹം എന്നാണ് ചരിത്രരേഖ. മൂന്ന് കപ്പലിന്റെ ഉടമസ്ഥനായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് എന്നാണ് ചരിത്ര വസ്തുതകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് ഡോളർ വിറ്റുവിനിയുള്ള ഒരു ധനാഢ്യ ഒരു കുബേര കുടുംബത്തിലെ അതിശക്തനായ താർക്കിക സന്തതിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങിയത് കൊട്ടാരത്തിലേക്കാണ്. പക്ഷെ അവസാനിക്കാൻ നേരം അദ്ദേഹം കുറിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, പുതപ്പ് എത്രയും വേഗം ലഭിക്കുക. കാരണം യൂറോപ്പിന്റെ കൊടും ശൈത്യം അടുത്ത ദിവസങ്ങളിൽ ആക്രമിക്കും. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, തണുത്തു കഴിക്കുന്നു, പുതപ്പില്ല. നിങ്ങൾ എന്റെ പകലിവിടെയും ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. തുടങ്ങിയത് എവിടാ? കൊട്ടാരത്തിൽ. തീരുന്നത് എവിടെയാ? മാറി പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും സ്വന്തമില്ലാത്ത കലാകാലത്തിൽ ഈ തലമുറയുടെ വിശദീകരണം അനുസരിച്ചു വഴിതെറ്റിയ സാഹിത്യന്മാരുടെ വിശ്വാസികളുടെ സ്തോത്ര കാഴ്ച കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹിത്യന്മാരുടെ പ്രസംഗം അനുസരിച്ചും ഇത് ശാപം. ദർശനം പ്രാപിച്ച ഭക്തന്റെ കാഴ്ചപ്പാടിൽ ഇരൾമൂടിയ വൃക്ഷത്തു നിന്നും നിത്യത ഇവിടെ ഒളിമങ്ങാത്ത ഭേദത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർ നടക്കാൻ തുടങ്ങുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ ഭൗതികമായി വെട്ടിക്കൂട്ടുന്നതല്ല വലുത്, നിത്യത കൈവിട്ടു പോകാത്തതാണ്. ഇദ്ദേഹത്തിന്റെ ചരിത്ര വസ്തുതകൾ ഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഹോംവർക്ക് എന്ന നിലയിൽ ചരിത്രം പഠിക്കുമ്പോൾ AD 67 നീർമലയുടെ ആക്രമണങ്ങളെ കുറിച്ചുള്ള ചരിത്ര രേഖകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് സഭാചരിത്രത്തിൽ നിന്ന് പഠിക്കുവാനെങ്കിൽ ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും കൊടിയ രണ്ട് ഭീകര വിഘടനങ്ങൾ ഒന്ന് ടുണീഷ്യയുടെ കാലഘട്ടത്തിൽ മറ്റൊന്ന് നീറോയുടെ കാലഘട്ടത്തിലുമായിരുന്നു. നീറോയുടെ കാലഘട്ടത്തിലെ വീട് ഭീകരമായിരുന്നു, ഏറ്റവും നീചമായിരുന്നു നീറോയുടെ കാലഘട്ടത്തിലെ വീട്. മനോരോഗി എന്നുള്ളതിനേക്കാൾ മറ്റുള്ളവർ ജീവനും വേണ്ടി തുടയ്ക്കുമ്പോൾ മരണവെപ്പാളം ഇനിയുള്ള മരണപ്പിടച്ചിൽ കാണുമ്പോൾ അതിലൂടെ ആത്മസംതൃപ്തി അനുഭവിക്കുന്ന ഒരുതരം വൈകാരിക തൃപ്തിയുടെ മനോരോഗം നീറോയെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നീറോയുടെ ഭീകര പീഡനങ്ങൾക്കകത്ത് ഈ വൈകുന്ന മനോരോഗം തെളിഞ്ഞു നിന്നിരുന്നു. ചരിത്രം വിശ്വസിക്കാമെങ്കിൽ ക്രൈസ്തവരെ മെഡിനിശീലകൾ ചുറ്റി ദീപങ്ങളായി കത്തിച്ചുകൊണ്ടിരുന്ന സമയം വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി പിടയ്ക്കുന്ന ഇരയുടെ മരണക്കുടച്ചിനിടയിലൂടെ അതേ കുതിരയെ ഓടിച്ച് ഒരുതരം വൈകാരിക സംതൃപ്തി കണ്ടെത്തിയ മനോരമയായിരിക്കുമോ? സ്വന്തം ഭാര്യയെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് വന്നതാണ്, സ്വന്തം അമ്മയെ അയാൾ സ്വന്തം കൈകൊണ്ട് വന്നതാണ്. അയാൾ ഒരു ശില്പകലാവിദഗ്ധനായി നീറോ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായി. അദ്ദേഹം ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കുവാനുള്ള ചരിത്ര പശ്ചാത്തലത്തിലാണ് അദ്ദേഹം റോമാപട്ടണത്തെ നയന മനോഹരമായി പണിയുവാൻ ഒരു പ്ലാനുണ്ട്, ഒരു ആർക്കിടെക്ട് പ്ലാനുണ്ട്. അദ്ദേഹം അത് ആ പ്ലാൻ അനുസരിച്ച് നിരവധി ആളുകളെ പട്ടണത്തിൽ നിന്ന് ഒഴിച്ചു വിട്ടുകൊണ്ട് വേണം പണി തുടരാൻ. പക്ഷെ പണി തുടങ്ങുന്നതിന് മുമ്പ് സാധാരണക്കാരെ ഒഴിച്ചുവിടാൻ ശ്രമിച്ചിട്ട് ആരും പട്ടണത്തിൽ നിന്ന് ഒഴിയുകയില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ പട്ടണത്തിന്റെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ആളുകൾ കൂട്ടമായി പാർക്കാൻ പട്ടണത്തിലെത്തും. അതിൽ കെട്ടികൾ പോലും വേണ്ട പതിവാണ്. ഒറ്റപ്പെട്ട് പാർക്കുന്നത് ആളുകളുടെ സ്വത്തിനും ജീവനും ഭയമായതുകൊണ്ട് അവർ പാർക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ജനങ്ങൾ പട്ടണത്തിൽ ഒഴുകി പോകാതെ വന്നപ്പോൾ, ആളുകളെ ഒഴിക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഒരു കടുങ്ങൽ ഇന്നോ ചെയ്യും തന്റെ പിന്തുകന്മാരെ കൊണ്ട് റോമാ പട്ടണത്തിൽ ഒരു പട്ടാപോലെ തീ കൊളിപ്പിച്ചു. സ്ത്രീകളും കുഞ്ഞുങ്ങളും പാർമശാല താൽക്കാലിക കുടിലുകളിൽ പാർക്കുന്ന ഈ പട്ടണം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നിരവധിമാനുമ്പോൾ ജനക്കൂട്ടം പ്രക്ഷോഭം സംഘടിപ്പിച്ച് പട്ടണത്തിൽ നിന്ന് കൊട്ടാരത്തിന് നേരെ ഹിയമ്പി അടുക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി രണ്ട് വർഷത്തറങ്ങുന്നു. അദ്ദേഹം മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു. എന്താ തന്ത്രം അറിയാമോ? ഈ അഗ്നിബാധയ്ക്ക് ഉത്തരവാദികൾ ആരാണെന്ന് അറിയാമോ? ഈ അഗ്നിബാധയ്ക്ക് ഉത്തരവാദികൾ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരു കണ്ടം ക്രൈസ്തവരുണ്ട്. അവരാണ് ഈ അഗ്നിബാധയ്ക്ക് ഉത്തരവാദികൾ എന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് പറഞ്ഞു പ്രതിപ്പിച്ചു. അതോടുകൂടെ ക്രൈസ്തവരോട് വൈരാഗ്യം കത്തി. കയ്യിൽ കിട്ടിയ ക്രൈസ്തവരെ നീചമായി കൊള്ളുകയാണ്. നിങ്ങൾ ഓർക്കണം, അകലിലേക്ക് തല കയറ്റി വെച്ച് കൂടെ കൊണ്ട് തല തന്നെ പൊട്ടിച്ച് വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ച് വടവൃക്ഷങ്ങളുടെ കുമ്പുകൾ ചെമ്പ് ചങ്ങല കൊണ്ട് വലിച്ചെടുപ്പിച്ച് കൈകാലുകളത് ചേർത്ത് നിർത്തിയിട്ട് ചങ്ങലക്കുഴി കഴിച്ചു വിടുമ്പോൾ വൃക്ഷക്കൊമ്പുകൾ പഴയ ദിശയിലേക്ക് തിരിച്ചു മാറുന്ന സമയം ക്രൈസ്തവ ശരീരങ്ങൾ രണ്ട് തൂണ്ടുകളായി വലിഞ്ഞു വീറി മുപ്പലിൽ കുത്തി ഉയർത്തി തീ കിടന്നിട്ട് കത്തിച്ച് തലകീഴായി കൂക്കിയിട്ട് തല തന്നെ കത്തിച്ചു കൊന്ന് നീചവും ക്രൂരവും മനുഷ്യപരഹിതവുമായി ക്രൈസ്തവരെ കൊണ്ടു. ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട രണ്ട് ക്രൈസ്തവ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് പത്രോസ് ബാബിലോണിൽ അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ചു. അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന പോലെ തലകീഴായി ഘോഷിച്ചു പോന്നു. അടുത്തായി പൗലോസ്. ഇവരെ രണ്ടുപേരെയും ആഭിമുഖ്യത്തിൽ ചരിത്ര പ്രസിദ്ധമായി മർണാട്ട് മുഖവരുന്നില്ല. ചരിത്ര സ്മൃതികൾ ഇന്നും നിലകൊള്ളുന്ന തൈബർമതിയുടെ കരയിലെ കരിപ്പാറയിൽ താഴേക്ക് കുത്തിയിറക്കി പറഞ്ഞിരിക്കുന്ന മർണാട്ട് മുഖവരുന്നിൽ ധന്യനായ പൗലോസ് ഹേറ്റിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖയെ കുറിച്ച് ഒരു ഭാഗം പറഞ്ഞാൽ 10-15 അടി വരെ തൊട്ട് താഴേക്ക് ചെങ്കല്ലിൽ കുത്തിയിറക്കി പറഞ്ഞ ഈർപ്പം നിറഞ്ഞ കഠിന പീഡന മുറിയാണ് മർണാട്ട് ഗുഹ. നിങ്ങൾ ഓർക്കണം, അതിന്റെ ഒരു വശത്ത് നിന്ന് ഭിത്തിയിലൂടെ ടൈഗർ മതിയിലേക്ക് തുറക്കുന്ന ഒരു ദ്വാരമാണ്. ആ ദ്വാരത്തിലൂടെ കുറ്റവാളിയെ വെട്ടി തുണ്ടു തുണ്ടുകളായി മുറിച്ച് ടൈഗർ മതിയിലേക്ക് എറിയാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. അതിന് മുകളിൽ ഒരു കൽപ്പാളിയെ ഉരുട്ടി അടയ്ക്കുന്ന രംഗമാണ് ചരിത്ര സ്മൃതികൾ തെളിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ ദ്വാരത്തിനിടയിലൂടെ കുറ്റവാളി വിട്ടു കൊടുക്കേണ്ടതിന് വേണ്ടി ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ അരിച്ചുവരുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി ഭിത്തിയിലുമ്പി നിൽക്കുന്ന കല്ലിലോട്ട് കയറിയിരുന്നാൽ കൈയുടെ തുകച്ചുള്ളിലൂടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരെ അന്ത്യാഗ്രഹങ്ങൾ എഴുതി അറിയിക്കാവത്തക്കരിയെന്ന ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ഒരാൾക്ക് കുനിഞ്ഞൊന്ന് നിൽക്കാൻ മാത്രം കഴിയുന്ന ആ ദുരയുടെ ചിത്രം ഞാൻ കണ്ടപ്പോൾ അങ്ങാതെ ഉള്ളിൽ തേങ്ങിപ്പോയി. ഈർപ്പം നിറഞ്ഞ ആ ദുരക്കകത്ത് മലമൂത്ര വിസർജനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ദുർഗന്ധം വമിച്ചു നിൽക്കുന്ന വേളയിൽ ഉരട്ടി അടയ്ക്കുന്ന ഒരു കല്ലെപ്പാടിയുടെ ഇടയിലൂടെ കൈകടക്കുന്ന ഒരു ദ്വാരത്തിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാര ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന കല്ലിലോട്ട് കയറിയിരുന്നാൽ ആ തുകച്ചുള്ള കൊണ്ട് നിരത്തി വെച്ച് പ്രിയപ്പെട്ടവർക്ക് കത്തരുത, കത്തരുത. തനിക്ക് മനസ്സിലായി മരണസ്ഥലം, തനിക്ക് മനസ്സിലായി മരണ സമയം, തനിക്ക് മനസ്സിലായി മരണവിധം. ഞാൻ തെളിവുകൾ തരുന്ന സമയം ചുറ്റുകൊണ്ട് പറ്റുന്നില്ല. മരണസ്ഥലം എവിടെ തനിക്ക് മനസ്സിലായി മരണവിധം? സാധാരണ മരണമല്ല തന്റെ മരണം. തന്റെ കഴുത്തു മുറിക്കുന്ന രക്തം, കഴുത്തു മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഡത്തിന്റെ ചുവട്ടിലെ ഒഴുകി വീഴുന്ന നിലയായിരിക്കും എന്നൊരു മനസ്സിലായി. അതുകൊണ്ട് തന്നെ മരണത്തെ കുറിച്ച് പാനീയ യാഗബലി എന്ന് സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ചരിത്ര അറിയുള്ളൂ. മരണസ്ഥലം എവിടെ, മരണ സമയം എപ്പോൾ, മരണവിധം എങ്ങനെ, മൂന്നും മനസ്സിലാക്കി
മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടപ്പോൾ കണ്ട വെളിപ്പാട്.
ക്രിസ്തുവിനോട് കൂടെയാണ്. ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുന്നു, എന്ത് നേടിയ ആയുസ്,
എന്ത് നേടിയ ആയുസ്സുകൊണ്ട്,
എന്ത് നേടിയ ആയുസ്സുകൊണ്ട് നിങ്ങൾ പറ, എന്ത് നേടിയ ആയുസ്സുകൊണ്ട് വെട്ടിപ്പിടിച്ച സഭകളെല്ലാം സൊസൈറ്റി ആക്ടിൽ പ്രകാരം സംഘടിപ്പിച്ച പ്രസിഡന്റ് ആയില്ല, അധികാര കസേര കളിച്ച് കളിക്കൽ നീക്കിക്കൊണ്ട് അധികാര കരുതി എത്തിയില്ല, നിന്റെ കറവറ്റാതെ നിർത്താൻ കഴിയണമെന്ന് ഒരു കരു നിനക്ക് വേണ്ടി പുറകെ ചലിക്കും. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്കിന്റെ അനാഥതയുടെ പുറകിൽ ഒരു കാലം ചലിച്ചത്, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കാലം ചലിച്ചത്, രൂത്തിന്റെ കഷ്ടതയുടെ പുറകിൽ ഒരു കാലം ചലിച്ചത്, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കാലം ചലിച്ചത്, നിന്റെ ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കാലം നിങ്ങൾക്കറിയാം. വേദന സ്ഥലത്തിൽ പുരുഷ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത ശ്രമിച്ചത് ഈയോഗം എന്ന വേദന സ്ഥലത്ത് സ്ത്രീ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ശോധന ശ്രമിച്ചത് നവോമിയാണ്. പലപ്പോഴും ശൗമാനം നടക്കുന്ന സമയങ്ങളിൽ ആരായി മണ്ണ് വാരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താക്കന്മാരാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ സെയിം രീതിയിൽ ഞാൻ അടുത്തുള്ള പ്രതിഭാസം പറയാം. മക്കളിൽ ഒരാൺതരി ഉണ്ടെങ്കിൽ അമ്മ ആ ആൺതരിയെ കെട്ടിപ്പിടിച്ച് ആൺകുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം? അമ്മമാരി ആൺകുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാര്യങ്ങളെന്ന് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഒഴിയെത്തിച്ചെത്തിയതാണ്, കുഞ്ഞെ എന്റെ ഭർത്താവ് മരിച്ചു, ഞാൻ അനാഥയായ വിധവയായി, എന്നാൽ നീ എനിക്കുണ്ട് ആൺകുഞ്ഞായി, ഞാൻ അനാഥയല്ല. എന്റെ ഭർത്താവ് മരിച്ചു, ഞാൻ വിധവയായി, പക്ഷെ നീ എനിക്കുണ്ട്, ഞാൻ അനാഥയല്ല. ഞാൻ ചോദിക്കട്ടെ, മൂന്ന് ശവങ്ങൾ ഒരുപോലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ നാട്ടുകാരെ കുറിച്ച് പറയും കുടിഞ്ഞു, ഇനിയും തലമുട്ടില്ല. ഇതോടെ അധ്യായം അവസാനിച്ചു. സ്തോത്രം. അനാഥത്വവും വൈധവ്യവും ഒരുപോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചത് കൊണ്ട് അവൾ ഹൃദയം തകർന്നു. നിങ്ങൾ എന്നെ മാറാ വിളിച്ചു പറഞ്ഞു. ഇതോടെ അധ്യായം അവസാനിച്ചു എന്ന് ലോകം വിധിയെ അകത്ത് നിന്ന് ഒരു രൂത്തിനെ രംഗത്ത് കൊണ്ടുവന്ന് അവളെ ഓബത്തിന്റെ ഭാര്യയാക്കി, അവളിലുള്ള ശൽമോനെ രംഗത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ വല്യമ്മയാക്കി മാറ്റി, യേശുക്രിസ്തുവിനെ ആ ജീനിയോളജി കൊടുത്ത ഒരു കരമാണ് ഇന്ന് മകൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കരമെങ്കിൽ നീ കടന്നു പോകുന്ന ശോധനകളെ മറ്റുള്ളവർ നശിച്ചു എന്ന് പറയുന്ന ഇടത്തു നിന്നും 24 മണിക്കൂർ കൊണ്ട് പണിയാൻ കഴിവുള്ള ഒരു കരം ഇതിനെ പോലെ ചലിക്കുന്ന കാഴ്ച കണ്ടിട്ട് ദൈവത്തെ ശ്രദ്ധിക്കും. ദൈവമയക്കുന്ന വ്യക്തികൾ ചില ഇതിനകത്ത് നിൽക്കുന്നു. ആ കൈ പോലുള്ള കരച്ചിൽ ഒഴിവാക്കണമെങ്കിൽ ഗഹസമനന്റെ പ്രാണവേദന യേശു പറഞ്ഞതുപോലെ എന്റെ ജഡത്തിന്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം തന്നെ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ബാങ്ക് മാനേജറായ ബാങ്കിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ ചെറുപ്പകാലം സഹോദരൻ സന്ധ്യയ്ക്ക് ബാങ്കിൽ നിന്ന് തന്നെ ഭാര്യയും താനും കൂടെ വന്ന് ഓഫീസിൽ നിന്ന് വന്ന് കുഞ്ഞുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിന് താഴേക്ക് വീണ കുഞ്ഞ് കാല് തെറ്റി നെറ്റി ഇടിച്ച് താഴേക്ക് വീണിട്ട് ഭക്ഷണം കഴിച്ചു. ഏക കുഞ്ഞ്, ആ ദമ്പതികൾക്ക് രണ്ടാമതൊരു കുഞ്ഞു കൂടെ ഉണ്ടാകാൻ കഴിയാത്ത ശാരീരിക അവസ്ഥ. അലവിൽ കരഞ്ഞുകൊണ്ട് സമന്ധന വിട്ട് ആ കുടുംബം നിലവിളിക്കും. അടുത്ത ദിവസം വഴിയാമണ് അതേ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു ശവമടക്ക് സെമിറ്ററിയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു കാറിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയം കാറ് വന്ന് ഈ വീടിന്റെ മുന്നിൽ നിർത്തി ഈ സഹോദരൻ അകത്തോട് കഴിയും. നമ്മുടെ സഹോദരങ്ങൾ ചെറു നോക്കിയപ്പോൾ ആ ഡോറ പെട്രോളിന്റെ ഡോറ വലിച്ചു തുറന്നു ആരോടോ ഉള്ള പക പോലെ ഇത് തിരിച്ചു വലിച്ചുകൊണ്ട് അടച്ചതിന് ശേഷം അകത്തോട്ട് കയറി വളർച്ചയോടെ കവൾ വന്നു. ആ അറച്ചയിൽ കവൾ വീണപ്പോൾ പറഞ്ഞ വാക്കുകൾ ദൈവമേ നീ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ എന്നോട് കൊടുപ്പാദനം ചെയ്തെടുത്ത് കരഞ്ഞു കരഞ്ഞ് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞ വാക്കുകൾ ഞാൻ ആ ഉറക്കത്തിനിടെ ഞാൻ സ്വപ്നം കണ്ടു യേശുവിന്റെ കൺമുന്നിൽ വന്നു നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞ പോലെ നിന്റെ 13-ാമത്തെ വയസ്സിൽ നിന്റെ കഷ്ടതയുടെ നാളുകൾ വീട്ടിൽ നടന്ന കുടുംബ പ്രാർത്ഥന നീ ഒരു മിഷണറിയാകാൻ എന്നെ നിന്നെ എന്റെ മുന്നിൽ സമർപ്പിച്ചു. പക്ഷെ ആ തീരുമാനങ്ങളെല്ലാം നീ മറന്നു. വയസ്സ് മുൻപോട്ട് നീങ്ങിയപ്പോൾ ബാങ്കിൽ ജോലി ചെയ്ത് പെൺകുട്ടിക്ക് വിവാഹാലോചന എത്തിച്ച് നീയും ക്രമേണ എന്റെ എല്ലാ പറയാതെ ബാങ്ക് ജീവനക്കാരനായി. പലവട്ടം നിന്നെ ഞാൻ എന്റെ ഹിതത്തിൽ വിളിച്ചു അവിടെ എന്റെ കയ്യിൽ തട്ടി മാറ്റി. ഇപ്പോൾ നിന്റെ ഏറ്റവും വിലയേറിയ തിരിച്ചു വിളിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ വിളിക്കുന്നു. ഇപ്പോൾ തെറ്റി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് നിൽക്കുന്നവരുടെ ആരോടൊപ്പം പറയുന്നു എടുത്ത പ്രതിഷ്ഠകളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ലക്ഷ്യമെങ്കിൽ കൈപ്പോടെ കരയുന്ന കറുത്ത ദിവസങ്ങൾ മുന്നിൽ ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ യാഗവിധത്തിലെ യാഗവസ്തുവിനെ പോലെ നിന്റെ ഹിതത്തിനായി സമർപ്പിക്കുന്ന കർത്താവിനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരൻ എത്ര പേരുണ്ട്? നമുക്ക് അക്കാര്യങ്ങൾ കർത്താവിനെ കൊണ്ട് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഒഴിവ് ചോദിച്ചാൽ തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ല ഞാൻ നിന്റെ ഹിതം പോലെ നിത്യം നടത്തണം. നമുക്ക് അക്കാര്യങ്ങളൊന്നും ഉയർത്തി ദിവസത്തിനെ ഉയർത്തിപ്പിടിച്ചു പോകാം. നമ്മൾ ചേർന്ന് പാടാം അടുത്തൊരു സെക്ഷൻ സന്ദേശത്തിനായി ആദരണീയനായ കത്തുദാസനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, ഈ ആയുസ് വേഗം തീരും. കത്തിച്ചു വെച്ച സ്ഥാനത്ത് എരിയുന്ന മേലുതിരി പോലെ ഈ കത്തി ജ്വലിക്കുന്നത് വേഗം തീരും. ജീവിതത്തിന്റെ സന്ധ്യായാമത്തിൽ വരുമ്പോൾ എന്നെ കുറിച്ച് എന്റെ ദൈവം ആഗ്രഹിച്ച ഇത് ഞാൻ പൂർത്തിയാക്കി എന്ന് പറയാൻ കഴിയുമെങ്കിൽ അതാണ് ഭാഗ്യം. ഇന്ന് പകരത്തെ തോന്നിനുമെങ്കിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസം എന്ന് ആഗ്രഹിക്കുന്നവർ വലുതായിരുന്നു എന്ന് വിളിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചില വ്യക്തികളോട് സംസാരിക്കുന്നു. ദൈവഹിതത്തിന്റെ പാതപ്പെട്ടു പോകുന്നത് അപകടമാണ്. മടങ്ങി വരിക. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച കൈകൾക്ക് പേര് നോക്കും. ഈ പകലിൽ കേൾക്കാരെ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പൂർണ്ണതയിലേക്ക് വളർത്തുക. ബലഹീനമായി ഞങ്ങളുടെ വാക്കുകൾ നിന്റെ ആത്മാവിനായി പ്രവർത്തിക്കുന്ന പകരമാണ്. ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരായി തീരട്ടെ. അവരെ കുറിച്ചുള്ള നിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് വളർന്നു ഈ കരങ്ങളെ കൈയേറ്റതിനോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തിക്കൊണ്ടാണ് സ്തോത്രം ചെയ്യാം. ഏത് മനുഷ്യനെയും എന്താണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ദൈവഹിതത്തിൽ പ്രാർത്ഥന സംബന്ധിച്ചുള്ള പൂർണ്ണതയിലേക്ക്, നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരാകുക. ബഹുമാനായ പ്രയോഗങ്ങളും പ്രാർത്ഥനയോടെ നോക്കായിരിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയോടെ അദ്ദേഹം നേരിടും.